പ്രൈസ് ദ ലോർഡ്. യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. എന്നാൽ ദുഃഖത്തിലാണ്ടുപോയവരുടെ അന്ധകാരം നീങ്ങിപ്പോകും. ആദ്യകാലങ്ങളിൽ സെബിലൂണിൻ്റെയും നഫ്താലിയുടെയും ദേശങ്ങളെ അവിടുന്ന് നിന്ദനത്തിന് ഇരയാക്കി. എന്നാൽ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ, ജോർദാനക്കരയുള്ള ദേശത്തെ, ജനതകളുടെ ഗലീലിയെ അവിടുന്ന് മഹത്വപൂർണ്ണമാക്കും. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു, അവർക്ക് അത്യധികമായ ആനന്ദം നൽകി. വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും കവർച്ച വസ്തു പങ്കുവയ്ക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുമ്പിൽ ആഹ്ലാദിക്കുന്നു. അവൻ വഹിച്ചിരുന്ന നുകവും അവൻ്റെ ചുമലിലെ ദണ്ഡും മർദ്ദകൻ്റെ വടിയും മിദിയാൻ്റെ നാളിലെന്ന പോലെ അങ്ങ് തകർത്ത് കളഞ്ഞിരിക്കുന്നു. അട്ടഹാസത്തോടെ മുന്നേറുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പും രക്തം പുരണ്ട വസ്ത്രവും വിറകുപോലെ അഗ്നിയിൽ ദഹിക്കും. എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും അവൻ്റെ ആധിപത്യം നിസ്സീമമാണ്. അവൻ്റെ സമാധാനം അനന്തവും നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ച് പരിപാലിക്കാൻ തന്നെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ തീക്ഷ്ണത ഇത് നിറവേറ്റും. സ്നേഹമുള്ളവരെ, രക്ഷകനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ കൂടുതൽ കൂടുതൽ വ്യക്തതയാർജിക്കുന്നത് നമ്മൾ കാണുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചയായി വിവിധങ്ങളായ പ്രവചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. ദൈവം തന്നെ ഒരു രക്ഷകനെ അയക്കും. സർപ്പത്തിൻ്റെ തല തകർക്കാൻ, തിന്മയുടെ മേൽ വിജയം വരിക്കാൻ മനുഷ്യന് ദൈവം തന്നെ കൂട്ടായി വരും എന്ന് തുടങ്ങിയ പ്രവചനം, അത് യൂദായുടെ ഗോത്രത്തിൽ നിന്ന് വരുന്ന രാജാവായിരിക്കുമെന്ന്, അത് ദാവീദിൻ്റെ ഒരു പുത്രനായിരിക്കുമെന്ന് നമ്മൾ കണ്ടു. യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ വരാൻ പോകുന്ന രക്ഷകൻ കന്നികേഴ്ന്ന് ജനിക്കുന്നവനായിരിക്കും, അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്നും നമ്മൾ പഠന വിഷയമാക്കി. ഇന്ന് നമ്മൾ പഠിക്കുന്നത് യേശയ്യയുടെ പുസ്തകം 9-ാം അധ്യായത്തിലെ ഒരു പ്രവചനമാണ്. 7-ാം അധ്യായവും 9-ാം അധ്യായവും തമ്മിൽ ഏതാനും വർഷങ്ങളുടെ അന്തരമുണ്ട്. അതിനിടയ്ക്ക് പല ചരിത്ര സംഭവങ്ങളും നടക്കുകയും ചെയ്തു. 7-ാം അധ്യായത്തിലെ എമ്മാനുവേൽ പ്രവചനം ആഹാസ് രാജാവിന് കൊടുത്ത ഒരടയാളമായിരുന്നു. വടക്ക് നിന്ന് ഇസ്രായേലും സിറിയയും ഒരുമിച്ച് യൂദായെ കടന്നാക്രമിക്കുന്ന സാഹചര്യത്തിൽ അസീറിയയുടെ സഹായം തേടിപ്പോകാതെ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ വിശ്വസിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ടായിരുന്നു യേശയ്യ വഴി ആഹാസിനോട് ആവശ്യപ്പെട്ടത്. അതിന് ദൈവം ഒരടയാളവും കൊടുത്തു. പക്ഷേ ആഹാസ് വിശ്വസിച്ചില്ല. വിശ്വസിക്കാത്ത ആഹാസ് അസീറിയയുടെ സഖ്യമാണ് വിശ്വാസത്തിന് അടിസ്ഥാനമായി എടുത്തത്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 16-ാം അധ്യായത്തിൽ ആഹാസിൻ്റെ പ്രവൃത്തി ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 16-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. സിറിയ രാജാവായ റസീനും ഇസ്രായേൽ രാജാവായ റമാലിയയുടെ പുത്രനുമായ പെക്കാഹും ജെറൂസലമിനെതിരെ വന്ന് ആഹാസിനെ ആക്രമിച്ചു, എങ്കിലും തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അക്കാലത്ത് ഏദോം രാജാവ് ഏലാത്ത് വീണ്ടെടുത്ത് ഏദോമിനോട് ചേർക്കുകയും ഏലാത്തിൽ നിന്ന് യൂദാജനത്തെ ഓടിച്ചു കളയുകയും ചെയ്തു. ഏദോമിയർ ഏലാത്തിൽ വന്നു, അവർ ഇന്നോളം അവിടെ താമസിക്കുന്നു. ആഹാസ് ദൂതന്മാരെ അയച്ച് അസീറിയ രാജാവായ തിഗ്ലാത്ത് പിലേസറിനെ അറിയിച്ചു, ഞാൻ അങ്ങയുടെ ദാസനും പുത്രനുമാണ്. എന്നെ ആക്രമിക്കുന്ന സിറിയ രാജാവിൻ്റെയും ഇസ്രായേൽ രാജാവിൻ്റെയും കൈകളിൽ നിന്ന് അങ്ങ് എന്നെ രക്ഷിക്കണം. ആഹാസ് ദേവാലയത്തിലെ സ്വർണവും വെള്ളിയും കൊട്ടാരത്തിലെ നിധികളും അസീറിയ രാജാവിന് സമ്മാനമായി അയച്ചു. അസീറിയ രാജാവ് അപേക്ഷ സ്വീകരിച്ചു. അവൻ ചെന്ന് ദമാസ്കസ് കീഴടക്കി നിവാസികളെ ബന്ധിച്ച് കീറിലേക്ക് കൊണ്ടുപോയി റസീനെ കൊല്ലുകയും ചെയ്തു. ഇതാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നൽകുന്ന വിവരണം. തിഗ്ലാത്ത് പിലേസറിന് സന്തോഷമായി. തന്നെ ചെറുത്തു നിൽക്കാൻ തയ്യാറാകുന്നൊരു സഖ്യശക്തിയുടെ പിന്നിൽ തനിക്കൊരു കൂട്ടുകാരനെ കിട്ടിയത് തിഗ്ലാത്ത് പിലേസർ സന്തോഷത്തോടെ സ്വീകരിച്ചു. അത് ഈ സിറിയയെ കടന്നാക്രമിക്കാനുള്ള ഒരു അവസരവുമായി. തിഗ്ലാത്ത് പിലേസർ രാജാവ് 734 അപേക്ഷ സ്വീകരിച്ച് പടിഞ്ഞാറോട്ട് പടനീക്കി. ആദ്യമേ സിറിയയുടെ വടക്കു ഭാഗത്തുകൂടി കടന്ന് ഇസ്രായേലിനെ ആക്രമിച്ച് ഇസ്രായേലിൻ്റെ പടിഞ്ഞാറുകൂടി താഴേക്ക് യാത്ര ചെയ്തു. കീഴടക്കിയ പ്രദേശങ്ങൾ മുഴുവനും 3 പ്രവിശ്യകളായി അദ്ദേഹം രൂപീകരിച്ചു. അതിലൊന്ന് ഗലീലി എന്ന് അറിയപ്പെട്ടു. അതിനെയാണ് ആ കീഴടക്കിയ പ്രദേശങ്ങളിൽ അസിറിയക്കാർ മറ്റു വിജാതി ജനതകളെ കൊണ്ട് താമസിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഈ 3 പ്രവിശ്യകളിലൊന്നായ ഗലീലി വിജാതിയരുടെ ഗലീലി എന്ന് അന്നു മുതൽ അറിയപ്പെടാൻ തുടങ്ങി. അസിറിയയുടെ ആക്രമണം ഉണ്ടായ നിമിഷത്തിൽ സിറിയയും ഇസ്രായേലും യൂദായ്ക്കെതിരെയുള്ള ആക്രമണം നിർത്തി തങ്ങളുടെ സ്വന്തം രാജ്യം സംരക്ഷിക്കാനായി വടക്കോട്ട് തിരിച്ചു പോകേണ്ടി വന്നു. സിറിയയ്ക്കും ഇസ്രായേലിനും അസിറിയയ്ക്കെതിരെ ചെറുത്തു നിൽക്കാനായില്ല. നാശം സുനിശ്ചിതമാണെന്ന് മനസ്സിലാക്കിയ ഇസ്രായേലിൻ്റെ ജനങ്ങൾ പെക്കാഹിനെ വധിച്ച് പുതിയ ഒരാളെ രാജാവായി സ്ഥാപിച്ചു. ഹോഷേയാണ് പുതിയ രാജാവ്. അത് BC 732 734 യേശയ്യാവിൻ്റെ പ്രവചനം. 2 വർഷത്തിനകം പെക്കാഹ് വധിക്കപ്പെട്ടു. 732 പെക്കാഹിനെ വധിച്ച് ഹോഷേയ പുതിയ രാജാവായി അസീറിയയുടെ ആധിപത്യം ഏറ്റെടുക്കാൻ തയ്യാറായി കപ്പം കൊടുക്കാമെന്ന് സമ്മതിച്ചു. അതിലൂടെ തൽക്കാലം ഒരു സമാധാനമായി. അതേസമയം സിറിയയെ പരിപൂർണമായി നശിപ്പിച്ചുകൊണ്ടാണ് തിഗ്ലാത്ത് പിലേസർ മുന്നോട്ട് പോയത്. സിറിയ പൂർണ്ണമായും അസീറിയയുടെ കീഴിലായി. കുറച്ചു കാലത്തേക്ക് കൂടി, ഏതാണ്ട് 10 വർഷത്തേക്ക് കൂടി ഇസ്രായേൽ ഒറ്റയ്ക്ക് നിന്നു. പക്ഷേ തിഗ്ലാത്ത് പിലേസറിൻ്റെ മരണത്തിന് ശേഷം ഇസ്രായേൽ കപ്പം കൊടുക്കൽ നിർത്തി സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനായിട്ട് ശ്രമിച്ചു. 732 തിഗ്ലാത്ത് പിലേസർ മരിച്ചത്. അതിനുശേഷം രാജാവായ ഷാൽമനേസർ 726 മുതൽ 722 5 വർഷം ദീർഘിച്ച ഷാൽമനേസറിൻ്റെ ഭരണം ആരംഭത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ സാധിച്ചില്ല. പക്ഷേ 724 ആയപ്പോഴേക്കും അസീറിയൻ സൈന്യം തിരിച്ചു വന്നു. സിറിയ ഇസ്രായേലിനെതിരെ യുദ്ധമുണ്ടായി. സമറിയായ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി. ഏതാണ്ട് 1.5 വർഷം ദീർഘിച്ച ഉപരോധത്തിന് ശേഷം 721 ഇസ്രായേൽ പരിപൂർണമായും തകർക്കപ്പെട്ടു. ഇസ്രായേൽ വടക്ക് 10 ഗോത്രങ്ങളും പൂർണ്ണമായും നശിച്ചു. അത് ഷാൽമനേസറിൻ്റെ മരണത്തിന് ശേഷം സാർഗൻ 2 721 സമറിയ കീഴടക്കി ഇസ്രായേലിനെ നാമാവശേഷമാക്കുന്നത്. അതിനുശേഷം സവകാശം സാർഗൻ്റെ ആക്രമണം യൂദായ്ക്ക് നേരെയും ഉണ്ടായി. അതധികം ദീർഘിച്ചില്ല. പക്ഷേ സാർഗിന് ശേഷം രാജാവായി വന്ന സെന്നാഖെറീബ് 704 മുതൽ 681 അസിറിയയെ ഭരിച്ച സെന്നാഖെറീബ് അതിശക്തനായ രാജാവായിരുന്നു. ഈ രാജാവ് യൂദായും കടന്നാക്രമിക്കുകയുണ്ടായി. അപ്പോഴേക്കും ആഹാസിൻ്റെ കാലം കഴിഞ്ഞിരുന്നു. ഹെസിക്കിയ ആണ് രാജാവായി വരുന്നത്. BC 716 മുതൽ 687 യൂദായെ ഭരിച്ചിരുന്ന ഹെസിക്കിയയുടെ കാലത്താണ് സെന്നാഖെറീബിൻ്റെ ആക്രമണം ഉണ്ടാവുക. ഈ സെന്നാഖെറീബിൻ്റെ ആക്രമണത്തെക്കുറിച്ച് ബൈബിളിൽ വളരെ വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശയ്യാവിൻ്റെ പുസ്തകത്തിലും രാജാക്കന്മാരുടെ പുസ്തകത്തിലും. രാജാക്കന്മാരുടെ പുസ്തകം 2 18-ാമത്തെ അധ്യായത്തിൽ 13 മുതൽ 37 വാക്യങ്ങളിൽ സെന്നാഖെറീബിൻ്റെ ആക്രമണം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുതന്നെ യേശയ്യാവിൻ്റെ പുസ്തകം 36-ാമത്തെ അധ്യായത്തിലും. ആക്രമണമുണ്ടായി, ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ 9-ാമത്തെ അധ്യായത്തിലെ പ്രവചനം കാണേണ്ടത്. യേശയ്യാവിൻ്റെ പുസ്തകത്തിലെ പ്രവചനം സെന്നാഖെറീബിൻ്റെ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാണുമ്പോൾ മനസ്സിലാക്കാൻ കുറേ കൂടി എളുപ്പമുണ്ടാകും. വലിയ നാശനഷ്ടങ്ങൾക്ക് മധ്യേ കഴിയുന്ന ഒരു ജനം. ഒരുപാട് നഷ്ടങ്ങൾ അവർക്കുണ്ടായി. വടക്ക് ഇസ്രായേൽ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് പറയുക, ജനത ആദ്യകാലങ്ങളിൽ സെബിലോണിൻ്റെയും നഫ്താലിയുടെയും ദേശങ്ങളെ അവിടെ നിന്ദനത്തിന് ഇരയാക്കി. തിഗ്ലാത്ത് പിലേസറിൻ്റെ യുദ്ധത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു. ജോർദാൻ അക്കരയുള്ള ജനതകളുടെ ഗലീലിയെ അവിടുന്ന് മഹത്വപൂർണ്ണമാക്കും. ജനതകളുടെ ഗലീലി എന്നറിയപ്പെടുന്ന ഈ ഗലീലിയെ വീണ്ടും ദൈവം മഹത്വപൂർണ്ണമാക്കും. വരാൻ പോകുന്ന ഒരു സാഹചര്യം, അതെന്താണെന്ന് കൃത്യമായിട്ട് പറയുന്നില്ല. തുടർന്ന് അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായൊരു പ്രകാശം കണ്ടു. കൂരിരുട്ടൻ്റെ ദേശത്ത് വസിച്ചിരുന്ന അവരുടെ മേൽ പ്രകാശം ഉദിച്ചു. ഇപ്പോഴും പ്രകാശത്തിൻ്റെ സമയമല്ല ഇസ്രായേലിനെ യൂദയായ സംബന്ധിച്ചിടത്തോളം. പക്ഷേ പ്രവാചകൻ കാണുന്നത് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ്. ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്തു കഴിഞ്ഞുവെന്ന് മനസ്സിലാക്കുന്ന പ്രവാചകൻ. ദൈവത്തിന് ഇന്നലെയും ഇന്നും നാളെയുമില്ലല്ലോ, എല്ലാം ഇന്നു തന്നെയാണ്. ആയിരം വർഷങ്ങൾക്ക് ശേഷം ഈ ഭൂമിയെ പ്രത്യക്ഷപ്പെടാൻ പോകുന്ന കാര്യങ്ങളും ദൈവത്തിൻ്റെ പദ്ധതിയിൽ പൂർണ്ണമായി കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് ദേശം ഇത് ഒരു കഴിഞ്ഞ കാലത്തെ ഭൂതകാലമായിട്ട് ഉപയോഗിക്കുക. കണ്ടു എന്ന് പറയുന്നത് വരാൻ പോകുന്നതിനെക്കുറിച്ചാണ്. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. വരാൻ പോകുന്ന രക്ഷയെക്കുറിച്ചുള്ള സൂചന ഇവിടെ സംഭവിച്ചു കഴിഞ്ഞതായി പ്രവാചകൻ കാണുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ ചരിത്രത്തെ കാണുന്നവന് ഭാവിയല്ല, എല്ലാം വർത്തമാനമാണ്, സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്താണ് ഈ പ്രവചനത്തിൻ്റെ അർത്ഥം? അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു, അവർക്കധികമായ ആനന്ദം നൽകി. വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെ, കവർച്ച വസ്തു പങ്കുവയ്ക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെ അവർ അങ്ങയുടെ മുമ്പിൽ ആഹ്ലാദിക്കുന്നു. കാരണമെന്താ? ദൈവം ഇവർക്ക് സംരക്ഷണം നൽകുന്നു. അവർ വഹിച്ചിരുന്ന മുഖവും അവൻ്റെ ചുമലിലെ ദണ്ഡും മർദ്ദകൻ്റെ വടിയും മിദിയാൻ്റെ നാളിലെന്ന പോലെ അങ്ങ് തകർത്ത് കളഞ്ഞിരിക്കുന്നു. ഗിദെയോൻ്റെ നേതൃത്വത്തിൽ മിദിയാനെ തോൽപ്പിച്ചതിൻ്റെ ഒരു സൂചനയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ദൈവം ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നു, അടിമത്തം അവസാനിപ്പിക്കുന്നു, ചുമലിലെ ദണ്ട് ചുമട് ചുമക്കാൻ വേണ്ടി ചുമൽ വയ്ക്കുന്നതാണ്. അവൻ വഹിച്ചിരുന്ന മുഖം, മനുഷ്യനെ മൃഗത്തെ പോലെ നിലമുഴാനായിട്ട് ഉപയോഗിക്കുന്ന മുഖം, അടിമത്തത്തിൻ്റെ മുഖം, മർദ്ദകൻ്റെ വടി, അടിമകളെ തെളിച്ചുകൊണ്ട് പോകാൻ പണിയെടുക്കാൻ ഉപയോഗിക്കുന്ന ചാട്ടവാർ, അതെല്ലാം തകർത്ത് കളഞ്ഞിരിക്കുന്നു. അടിമത്തം അവസാനിപ്പിച്ചിരിക്കുന്നു. ദൈവം സമാധാനം നൽകുന്നു, സ്വാതന്ത്ര്യം നൽകുന്നു. ഇതാണ് പ്രവാചകൻ പറയുക. തീർന്നില്ല. അട്ടഹാസത്തോടെ മുന്നേറുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പും രക്തം പുരണ്ട വസ്ത്രവും വിറകുപോലെ അഗ്നിയിൽ ദഹിക്കും. ഇവിടെ ചെരുപ്പും അതുപോലെ തന്നെ വസ്ത്രവും യുദ്ധോപകരണങ്ങളുടെ ഭാഗമായി കണക്കാക്കാവുന്നതാണ്. യുദ്ധങ്ങൾ അവസാനിപ്പിക്കും. ഇനിമേൽ യുദ്ധമുണ്ടാവുകയില്ല. ആരും ആരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുകയില്ല. ഇതെല്ലാം അഗ്നി ദഹിപ്പിക്കാൻ പോവുകയാണ്. ദൈവം വലിയൊരു സമാധാനം നൽകാൻ പോകുന്നു. ഇതാണ് പ്രവചനം. എങ്ങനെയാണ് ഈ സമാധാനം കിട്ടുക? ആറാമത്തെ വാക്യമാണ്, ആറും ഏഴും വാക്യങ്ങളാണ് പ്രവചനത്തിൻ്റെ കാതലായി നിൽക്കുന്നത്. എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. നമുക്ക് വേണ്ടി ഒരാൾ കടന്നു വന്നിരിക്കുന്നു. ആരാണ് ഈ ശിശു? ദാവീദിൻ്റെ ഗോത്രത്തിൽ പിറക്കുന്ന ഒരു രാജാവാണ്. പക്ഷേ അത് ഹെസക്കിയാണോ? ഹെസക്കിയായുടെ മകനാണോ? തീർച്ചയായിട്ടുമല്ല. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യ വ്യക്തിയിൽ മാത്രം പൂർത്തിയാകുന്നതായിട്ട് കരുതാനും ബുദ്ധിമുട്ടുണ്ട്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ദൈവം നൽകുന്നതാണ് ശിശു പുത്രൻ. ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. ആധിപത്യം ചുമലിലായിരിക്കും എന്നതൊരു പ്രതീകമാണ്. പട്ടണത്തിൻ്റെ വാതിൽ, വലിയ വാതിലിന് വലിയ താക്കോലുണ്ടായിരുന്നു, വലിയ താഴും താക്കോലും. ആ താക്കോൽ കയ്യിലെടുത്ത് പിടിക്കുക പ്രയാസമാണ്. അത് തോളിലാണ് വെച്ചുകൊണ്ട് പോവുക. അവൻ്റെ ചുമലിൽ താക്കോൽ കൊടുക്കുമെന്ന് പറയും. താക്കോൽ, പട്ടണത്തിൻ്റെ താക്കോൽ തോളിൽ വെച്ച് പോകുന്ന ഒലക്ക പോലെ വലിയ താക്കോലാണ്. അപ്പോഴും അവൻ്റെ ചുമലിൽ ആധിപത്യം ഉണ്ടായിരിക്കും. ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വരാൻ പോകുന്നവനാണ് ഈ രാജാവ്. ആധിപത്യമുള്ളവനാണ്. അവൻ തുറക്കും, ആർക്കും അതിലടയ്ക്കാനാവില്ല. അവൻ അടയ്ക്കും, ആർക്കും തുറക്കാനാവില്ല. പരിപൂർണമായ അധികാരമുള്ളവനായിരിക്കും. ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. ഇനി എന്താ പറയുക? വിസ്മയനീയനായ ഉപദേഷ്ടാവ്. പലപ്പോഴും ഉപദേഷ്ടാക്കളാണ് രാജാക്കന്മാരെ വഴിതെറ്റിക്കുന്നത്. ഇന്നും രാഷ്ട്രീയ നേതാക്കന്മാർക്ക് സംഭവിക്കാറുണ്ട്, മന്ത്രിമാർക്കും മറ്റുള്ള നേതാക്കന്മാർക്കും. ഉപദേശങ്ങൾ കൊടുക്കുന്നവർ നല്ലവരാണെങ്കിൽ നേർവഴിക്ക് നയിക്കാൻ സാധിക്കും. പക്ഷേ പലപ്പോഴും ദുരുദ്ദേശത്തോടു കൂടി നടത്തുന്ന ഉപദേശങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ അറിവില്ലാത്ത കൊടുക്കുന്ന ഉപദേശങ്ങളുണ്ടാവാം. ഇനി ആരും ഉപദേശങ്ങളിൽ വഴിതെറ്റിക്കേണ്ട കാര്യമില്ല. ഈ രാജാവ് ഉപദേശകൻ തന്നെയായിരിക്കും. അവന് ദൈവത്തിൻ്റെതായ ചൈതന്യമുണ്ടാകും. വിസ്മയനീയനായ ഉപദേഷ്ടാവായിരിക്കും അവൻ. ശക്തനായ ദൈവം, ഈ രാജാവിൻ്റെ ദൈവമെന്നാണ് വിശേഷിപ്പിക്കുക. ഇതിൻ്റെ പിന്നിൽ ഒരുപക്ഷേ ഒരു ഈജിപ്ഷ്യൻ പാരമ്പര്യമുണ്ടായിരിക്കും. ഈജിപ്തിലെ രാജാക്കന്മാരെ ദൈവമെന്ന് വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു. ഇസ്രായേലിലും രാജാവിനെ ദൈവത്തിൻ്റെ പുത്രനെന്ന് വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു, ദത്തുപുത്രൻ എന്ന രീതിയിൽ. പക്ഷേ അതിനപ്പുറത്തേക്ക് നീണ്ടു നിൽക്കുന്നതാണ് ഈ പ്രവചനം. ശക്തനായ ദൈവം പോരാ, നിത്യനായ പിതാവ്. രാജാവ് ജനത്തിന് പിതാവിനെ പോലെ ആയിരിക്കും, ഇടയനെ പോലെ. പക്ഷേ അതിനും അപ്പുറത്ത് ഈ രാജാവിന് കൊടുക്കുന്ന, ശിശുവിന് കൊടുക്കുന്ന വിശേഷണങ്ങൾ ഒരു സാധാരണ വ്യക്തിയിൽ പൂർത്തിയാവാൻ സാധിക്കാത്തവയാണ്. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ഇനി എന്താണ് അവൻ ചെയ്യുക? ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും അവൻ്റെ ആധിപത്യം നിസ്സീമമാണ്. പരിധികളില്ലാത്ത, അവസാനമില്ലാത്ത ഒരു രാജ്യമാണ് ഇവൻ സ്ഥാപിക്കാൻ പോവുക. അപ്പോൾ വരാൻ പോകുന്ന രാജാവ് ശക്തനാണ്, ദൈവം തന്നെയാണ് കടന്നു വരുന്നത് രാജാവായിട്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ വ്യക്തിയിലൂടെ പ്രകടമാകുന്നു. അവൻ്റെ സമാധാനം അനന്തവും ആയിരിക്കും, ഒരിക്കലും അവസാനിക്കാത്ത സമാധാനം. പ്രത്യേകിച്ചും അസീറിയയുടെ ആക്രമണത്തിൽ നിൽക്കുന്ന അസീറിയയിൽ തകർക്കപ്പെട്ട ഒരു ജനത്തിന് ഈ ഒരു പ്രവചനം വളരെ വലിയ പ്രത്യാശ നൽകുന്നതാണ്. സാഹചര്യത്തിൻ്റെ രൂക്ഷത മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യേശയ്യയുടെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരണം. അവിടെ സെന്നാക്രിവിൻ്റെ ആക്രമണത്തിൻ്റെ ഫലമായുണ്ടായ ദുരന്തങ്ങളെക്കുറിച്ച് യേശയ്യ ഇപ്രകാരം പറയുന്നുണ്ട്. യേശയ്യയുടെ പുസ്തകം 1-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. തിന്മ നിറഞ്ഞ രാജ്യം, അനീതിയുടെ ഭാരം വഹിക്കുന്ന ജനം, ദുഷ്കർമ്മികളുടെ സന്തതി, ദുർമാർഗികളായ മക്കൾ, അവർ കർത്താവിനെ പരിത്യജിക്കുകയും ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിന്ദിക്കുകയും ചെയ്തു. അവർ എന്നിൽ നിന്ന് തീർത്തും അകന്നുപോയി. ഇനിയും നിങ്ങളെ പ്രഹരിക്കണമോ? എന്തേ നിങ്ങൾ തിന്മയിൽ തന്നെ തുടരുന്നു? നിങ്ങളുടെ ശിരസ് മുഴുവനും വ്രണമാണ്, ഹൃദയം തളർന്നു പോയിരിക്കുന്നു. ഉള്ളംകാൽ മുതൽ ഉച്ചി വരെ ക്ഷതമേൽക്കാത്ത ഒരിടവുമില്ല, ചതവുകളും വ്രണങ്ങളും രക്തമൊലിക്കുന്ന മുറിവുകളും മാത്രം. അവയെ കഴുകി വൃത്തിയാക്കുകയോ വച്ചുകെട്ടുകയോ ആശ്വാസത്തിന് തൈലം പുരട്ടുകയോ ചെയ്തിട്ടില്ല. നിങ്ങളുടെ രാജ്യം ശൂന്യമായി, നിങ്ങളുടെ നഗരങ്ങൾ കത്തിനശിച്ചു. നിങ്ങൾ നോക്കി നിൽക്കെ വിദേശീയർ നിങ്ങളുടെ ദേശം വിഴുങ്ങിക്കളഞ്ഞു. വിദേശികൾ നശിപ്പിച്ചതുപോലെ അത് നിർമ്മാർജ്ജനമായിരിക്കുന്നു. മുന്തിരിത്തോപ്പിലെ കുടിൽ പോലെയും വെള്ളരിത്തോട്ടത്തിലെ മാടം പോലെയും ആക്രമിക്കപ്പെട്ട നഗരം പോലെയും സിയോൻ പുത്രി ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് സെന്നാക്രിവിൻ്റെ ആക്രമണം മൂലമുണ്ടായ അനുഭവം. ഇപ്രകാരം തകർക്കപ്പെട്ട, എല്ലാം നശിച്ച് തകർന്നു വീഴുന്ന ഒരു രാജ്യത്തിനോടാണ് പറയുക, നിനക്ക് ഞാൻ സമാധാനം തരും. അന്ധകാരത്തിൽ കഴിയുന്ന ജനത്തിന് പ്രകാശമുദിക്കും. അന്ധകാരം ബാഹ്യവും ആന്തരികവുമാണ്. രാഷ്ട്രീയമായ അന്തരീക്ഷത്തിൽ കനത്ത അന്ധകാരം, പ്രതീക്ഷയില്ലാത്ത വിധത്തിൽ അസീറിയയുടെ ആക്രമണം, ചെറുത്തു നിൽക്കാൻ സാധിക്കാതെ തകർന്നു വീഴുന്ന കൊച്ചു രാജ്യം, അക്രമം പ്രവർത്തിക്കുന്ന നീതിനിഷ്ഠരല്ലാത്ത ന്യായാധിപന്മാർ, രാജാക്കന്മാർ, നേതാക്കന്മാർ, എല്ലാം തകരുന്ന ജനം. ഇവിടെയാണ് ദൈവത്തിൻ്റെ വചനം പ്രത്യാശയുമായി കടന്നു വരിക. അന്ധകാരത്തിൽ കഴിയുന്ന ജനം ഒരു പ്രകാശം കണ്ടു, മഹത്തായ പ്രകാശം. എവിടെ നിന്നാണ് ഈ പ്രകാശം വരുന്നത്? അത് മനുഷ്യൻ്റെ ചെയ്തികളിൽ നിന്നല്ല. ഇത് ഈ പ്രകാശിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ തന്നെ പ്രകാശമാണ്. അന്ധകാരത്തിലേക്ക് കടന്നു വരുന്നത് ദൈവത്തിൻ്റെ പ്രകാശം. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഭാരതഋഷിമാർ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്, തമസോമ ജ്യോതിർഗമയ. ചുറ്റുമുള്ള അന്ധകാരത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന പ്രാർത്ഥന. അത് യേശയ്യയിലൂടെ ദൈവം പറയുകയാണ്, ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കാർഡിനൽ ന്യൂമാൻ കത്തോലിക്കാ സഭയിലേക്ക് ചേരുന്നതിന് മുമ്പ് വലിയ സംശയത്തിലും ആന്തരിക സംഘർഷത്തിലും കഴിയുന്ന സാഹചര്യത്തിൽ എഴുതിയ ഒരു ഗാനമാണല്ലോ, നിത്യമാം പ്രകാശമേ നയിക്കുകയെന്നെ. ചുറ്റും ഇരുൾ പടരുമ്പോൾ പ്രകാശമേ നയിച്ചാലും എന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ഇവിടെയുണ്ട്. ഓരോ മനുഷ്യഹൃദയങ്ങളിലും നിന്നും ഉയരുന്നതാണ് എന്നത്തേക്കാൾ കൂടുതൽ ഇന്ന് ഈ പ്രാർത്ഥന. അന്ധകാരം നമ്മളെ ഗ്രസിക്കുന്നു തോന്നുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെയും നമ്മുടെ സമൂഹത്തെയും രാജ്യത്തെയും എന്നാൽ നമ്മുടെ ലോകത്തെ തന്നെ അന്ധകാരം കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പ്രവചനം നമുക്ക് പ്രത്യാശ നൽകണം. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം പ്രകാശം കണ്ടു, മഹത്തായ പ്രകാശം. എന്തെന്നാൽ നമുക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നു, നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു. ദൈവമാണ് ഈ ശിശുവിനെ നമുക്ക് നൽകുക. ഈ ശിശുവിനെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഈ ശിശു ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്ന് ജനിച്ച് മനുഷ്യന് നിത്യമായ സമാധാനം നൽകുന്ന ആ ശിശു, അവനെ നമ്മൾ യേശു എന്നാണ് വിശേഷിപ്പിക്കുക. അവനാണ് കന്യകയിൽ നിന്ന് പിറന്നവൻ, അവനാണ് ദാവീദൻ സിംഹാസനം എന്നേക്കും സ്ഥാപിക്കുന്നവൻ. ഇവൻ നൽകുന്നത് സമാധാനമാണ്. സമാധാനം, എന്താ സമാധാനം എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുക. ഹീബ്രുവിൽ ശാലോം എന്നാണ് പറയുന്നത്. ശാലോം എന്ന പദമാണ് സമാധാനം, പരസ്പരമുള്ള ഐക്യം. പറുദീസായുടെ അവസ്ഥയാണ് നമ്മൾ സമാധാനമെന്ന് വിശേഷിപ്പിക്കുക. ഓരോന്നും അതായിരിക്കേണ്ട അവസ്ഥയിലായിരിക്കുമ്പോൾ, ബന്ധങ്ങൾ സ്ഥിരമായിത്തീരുമ്പോൾ, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അതായിരിക്കേണ്ട രീതിയിൽ ആകുമ്പോൾ സമാധാനമുണ്ടാകും. നമ്മൾ പറുദീസായെക്കുറിച്ച് പറഞ്ഞപ്പോൾ സമാധാനത്തിൻ്റെ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. അനന്തമായ സമാധാനം, ഒരിക്കലും അസ്തമിക്കാത്ത, പരിധികളില്ലാത്ത സമാധാനം. ആ സമാധാനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വസ്തുത ദൈവവും മനുഷ്യനും തമ്മിൽ ഐക്യമുണ്ടാകും എന്നതാണ്. ഈ സമാധാനം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് ഞാൻ എന്നെ തന്നെ കീഴ്പ്പെടുത്താൻ തയ്യാറാവണം. ദൈവത്തിൻ്റെ വചനത്തിൽ ഞാൻ കാതോർക്കാൻ സന്നദ്ധനാവണം. ദൈവത്തിന് എന്നെ സംബന്ധിച്ച പദ്ധതി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാൻ തയ്യാറാകണം. ദൈവത്തെ അംഗീകരിക്കാതെ, ദൈവത്തിൻ്റെ ഹിതത്തിന് സ്വയം വിധേയനാവാതെ സമാധാനം ഉണ്ടാവുകയില്ല. സമാധാനം ദൈവം നൽകുന്ന ദാനമാണ്. ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എന്നാണ് ദൂതന്മാർ പാടുക. ദൈവ കൃപ ലഭിച്ചവർക്ക്, ദൈവകൃപ ലഭിക്കാൻ നമ്മളെ തന്നെ ഒരുക്കേണ്ടതുണ്ട്. എല്ലാവർക്കും നൽകുന്നതാണ് കൃപ. ദൈവം എല്ലാവരെയും വിളിക്കുന്നുണ്ട്. പ്രഭാതം മുതൽ പ്രദോഷം വരെ ദൈവം, യുദ്ധം ആരംഭം മുതൽ അവസാനം വരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വിളിക്കുമ്പോൾ നമ്മൾ വിളി കേൾക്കണം. വാതിൽക്കൽ മുട്ടുമ്പോൾ തുറന്നു കൊടുക്കാൻ തയ്യാറാകണം. ഇതാ ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, വിളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആരെങ്കിലും കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാനകത്ത് വരും. അപ്പോഴും ദൈവം നമ്മുടെ വാതിൽക്കൽ മുട്ടുന്നൊരു അവസരമാണ് യാഗമനകാലം. സമാധാനം നൽകാൻ വേണ്ടി, ശാന്തി നൽകാൻ വേണ്ടി ഹൃദയവാതിൽക്കൽ, സമൂഹത്തിൻ്റെ വാതിൽക്കൽ, ഈ ലോകത്തിൻ്റെ വാതിൽക്കൽ ദൈവം വന്നു മുട്ടുകയാണ്. അപ്പോൾ ദൈവത്തെ സ്വീകരിക്കാതെ സമാധാനം ഉണ്ടാവുകയില്ല. പക്ഷേ അന്ധകാര ശക്തികൾ, നിരീശ്വര പ്രസ്ഥാനങ്ങൾ, ദൈവനിഷേധിക ശക്തികൾ, ദൈവമാണ് ഈ സമൂഹത്തിന് ബാധ്യത, ദൈവത്തെ വിശ്വസിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് പഠിപ്പിച്ചുകൊണ്ട്, ദൈവമില്ല എന്നും ഉണ്ടെങ്കിൽ തന്നെ ഉന്മൂലനം ചെയ്യണമെന്നും നിർബന്ധബുദ്ധിയ ഷഠിക്കുന്ന പ്രത്യയ ശാസ്ത്രങ്ങളും രാഷ്ട്രീയ ശക്തികളും ഇന്ന് ശക്തിപ്പെട്ടു വരികയാണ്. അവിടെ തന്നെയാണ് യുദ്ധങ്ങളും ശക്തിപ്പെടുന്നത്. സമാധാനമുണ്ടാകണമെങ്കിൽ ആദ്യത്തെ പടി ദൈവത്തിലേക്ക് ഹൃദയം തുറക്കണം. നിത്യമായ ശാന്തി സമാധാനം ഉണ്ടാകണമെങ്കിൽ ദൈവ മനുഷ്യബന്ധം പുനഃസ്ഥാപിക്കണം. അതുമാത്രം പോലെ ഞാൻ എൻ്റെ സഹോദരൻ്റെ ഇടയിലേക്കും ഹൃദയം തുറക്കണം. ഈ അനന്തമായ സമാധാനമുണ്ടാകാൻ സഹോദരനുമായി രമ്യതയിലേക്ക് കടന്നു വരണം. അപ്പോഴാഗമന കാലത്തിൻ്റെ രണ്ടാമത്തെ പടിയായിട്ട് പ്രവാചകന്മാരിലൂടെ നമുക്ക് എടുത്തു കാണിക്കുന്ന ഇതാണ്, ഞാൻ ഐക്യത്തിന് തയ്യാറാകണം, അനുരഞ്ജനത്തിന് തയ്യാറാകണം. പിന്നീട് ഏലിയായെക്കുറിച്ചും സ്നാഹയോഹന്നാനെക്കുറിച്ചുമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കാണും, സമാധാനം സംഭവിക്കണമെങ്കിൽ ഹൃദയത്തിൽ ശാന്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ രമ്യതയുണ്ടാവണം. അത് സ്വന്തം ഹൃദയത്തിൽ തുടങ്ങണം. എൻ്റെ ഉള്ളിൽ നിന്ന് വെറുപ്പും വിദ്വേഷവും കുറ്റബോധവും എല്ലാം എടുത്തു മാറ്റുക, നിരാശ കൈവിടിയുക, ഹൃദയം തുറക്കുക. ദൈവത്തിലേക്ക് ഹൃദയം തുറക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ സമാധാനമുണ്ടാകും. ഞാൻ മറ്റുള്ളവരെ ഹൃദയം തുറന്ന് സ്നേഹിക്കാനായിട്ട് സന്നദ്ധമാകും. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ നിങ്ങൾക്കൊന്ന് മേന്മയാണുള്ളത്? യേശു ചോദിച്ചു. പാപികളും അത് തന്നെ ചെയ്യുന്നില്ലേ? ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ വെറുക്കുന്നവരെ വേണ്ടി പ്രാർത്ഥിക്കുക, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക. ഇതാണ് യേശു നൽകിയ പാഠം. ഇപ്പോൾ സമാധാനത്തിലേക്കുള്ള രണ്ടാമത്തെ മാർഗം ഇതാണ്, ഹൃദയം തുറക്കുക സഹോദരങ്ങൾക്ക് വേണ്ടി. അയൽക്കാരൻ എൻ്റെ ശത്രുവല്ല, എൻ്റെ എതിരാളിയല്ല, എൻ്റെ സഹോദരനും സഹോദരിയുമാണെന്നുള്ള ബോധ്യത്തിലൂടി ഹൃദയം തുറക്കുക, അതാണ് അന്ധകാരത്തിലെ പ്രകാശമുദിക്കാൻ ആവശ്യമായ രണ്ടാമത്തെ ഘടകം. ദൈവത്തെ സ്വീകരിക്കുക, സഹോദരനെ സ്വീകരിക്കുക. മൂന്നാമത്തെ, ഞാൻ എന്നെ തന്നെ സ്വീകരിക്കാൻ തയ്യാറാകണം. എനിക്കൊരുപാട് വീഴ്ചകളും പരാജയങ്ങളും പരാതികളുമൊക്കെ ഉണ്ടാവും. അരുതാത്തത് പലതും ഞാൻ ചെയ്തു പോയിട്ടുണ്ടാവും. നമ്മൾ ആരംഭത്തിൽ കാണുകയുണ്ടായി, ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്നവനാണ് ഞാൻ, ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ സാധിക്കാതെ തിന്മ ചെയ്തു പോകുന്നവൻ. ഒരുപാട് കുറ്റബോധമുണ്ടാകും, വീഴ്ചകളുണ്ടാകും, യാക്കോബിനെ പോലെ പരാജിതനാവാം, ഭീരുവാകാം. ഒന്നും എന്നെ കീഴ്പ്പെടുത്താൻ അനുവദിക്കാതിരിക്കുക. സ്വീകരിക്കുക നീ ആയിരിക്കുന്ന രീതിയിൽ. ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തിയെ പിടിച്ചുണർത്തുന്നവനാണ് ദൈവം. നിന്നെ ദൈവം സ്വീകരിച്ചു കഴിഞ്ഞു. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനാണ്, മകളാണ് നീ എന്നുള്ള ബോധ്യം. ദൈവം എന്നെ സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ ദൈവത്തിന് വിലപ്പെട്ടവനാണ്. നീ എനിക്ക് പ്രിയങ്കരനാണ്, അമൂല്യനാണ്. യേശയ്യായിലൂടെ തന്നെയാണ് ദൈവം നമ്മോട് പറയുന്നത്. അപ്പോഴ് ഞാൻ എന്നെ തന്നെ സ്വീകരിക്കണം. എൻ്റെ കഴിവുകേടുകളോടും എൻ്റെ ബലഹീനതകളോടുമൊക്കെ ഞാൻ എന്നെ സ്വീകരിക്കാൻ തയ്യാറാവുക, അംഗീകരിക്കുക. ഇതൊക്കെ എനിക്ക് സംഭവിച്ചു, എന്നാലും ദൈവം എന്നെ കൈവിടിയുന്നില്ല. ദൈവം എന്നെ കൈവിടിഞ്ഞില്ല എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമല്ലേ ഞാനിന്ന് ശ്വസിക്കുന്നു, ജീവിക്കുന്നു എന്നുള്ളത്? ദൈവം എന്നെ സ്വീകരിക്കുന്നെങ്കിൽ ഞാനും എന്നെ തന്നെ സ്വീകരിക്കാൻ സന്നദ്ധമാവുക. അപ്പോൾ എനിക്ക് സമാധാനമുണ്ടാകും. നാലാമതൊന്നുകൂടിയുണ്ട്, ഈ പ്രപഞ്ചത്തെ ഞാൻ മാനിക്കണം, ഈ പ്രപഞ്ചത്തെ ഞാൻ അംഗീകരിക്കണം. എൻ്റെ സ്വാർത്ഥമോഹങ്ങൾക്ക് വേണ്ടി ഞാൻ അതിനെ ദുരുപയോഗം ചെയ്യരുത്. ഓരോ വ്യക്തിയെയും വസ്തുക്കളെയും ഞാൻ മാനിക്കണം. ദൈവമാണ് അവയെ സൃഷ്ടിച്ചത്. എനിക്ക് ആവശ്യമുള്ളതെടുക്കാം, പക്ഷേ അതിലുപരി ഞാനതിനെ നശിപ്പിക്കരുത്. പ്രപഞ്ചത്തോട് ഐക്യത്തിൽ കഴിയുക, എന്നോട് തന്നെ ഐക്യത്തിൽ. ഇങ്ങനെ വരുമ്പോൾ യഥാർത്ഥമായ ശാലവും സമാധാനമുണ്ടാകും. അവൻ്റെ സമാധാനം അനന്തമാണ്. നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിക്കും. നീതി ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ചുള്ള ജീവിതമാണ്. ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് ജീവിക്കുമ്പോൾ നീതി ഉണ്ടാകും, ഇവിടെ ധർമ്മമുണ്ടാകും. ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് യേശു കടന്നു വരുന്നത്. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ ഗീത സൂക്തമാണ്. അപ്പോൾ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി, പുനഃസ്ഥാപിക്കാൻ വേണ്ടി കടന്നു വരുന്ന യേശു നമുക്ക് പ്രകാശമാണ്. അവനാണ് നമ്മുടെ സമാധാനം, അവനാണ് നമ്മുടെ ശാന്തി. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. കരുണിവാനും സ്നേഹനിധിയുമായ ദൈവമേ, വലിയ അപകടത്തിൻ്റെ പരാജയത്തിൻ്റെ മധ്യത്തിൽ നിന്നു വന്ന ജനത്തിന്, നിരാശയിലാണ്ടുപോയവർക്ക് അവിടുത്തെ പ്രവാചകനിലൂടെ പ്രത്യാശ നൽകിയ വചനങ്ങൾ ഞങ്ങൾ ധ്യാന വിഷയമാക്കി. അന്ധകാരത്തിൽ കഴിഞ്ഞവർക്ക് പ്രകാശമായി അവിടുന്ന് ഉദയം ചെയ്തു. അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് പ്രകാശമായി നൽകിയതിന്, ഞങ്ങൾക്ക് വിമോചകനായി നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കരുണിവാനായ ദൈവമേ, അവിടുത്തെ തിരുപുത്രൻ്റെ തിരുപ്പിറവി ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങയുടെ പ്രകാശം ചൊരിയണമേ. അങ്ങയെ സ്വീകരിക്കാൻ, അങ്ങയുടെ ഹിതത്തിന് ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാൻ, സഹോദരങ്ങളെ സ്നേഹിക്കാൻ, ഞങ്ങളെ തന്നെ ആയിരിക്കുന്ന അവസ്ഥ സ്വീകരിക്കാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ഉള്ളിലും ഞങ്ങളുടെ സമൂഹത്തിലും അവിടുത്തെ ശാന്തിയും സമാധാനവും പ്രകാശവും പ്രസരിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.